പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ പലസ്തീനായിലെ മതാത്മകമായ അവസ്ഥയാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. യേശുവിൻ്റെ കാലത്തെ ഇസ്രായേൽ ജനം എന്തെന്ത് പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തിയിരുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. ഒരു രക്ഷകനെ അവർ പ്രതീക്ഷിച്ചിരുന്നുവെന്നും ആ രക്ഷകൻ വന്ന് അവർക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നതായി നമ്മൾ കണ്ടു. ഈ രക്ഷകൻ്റെ സ്വഭാവം അല്പം കൂടി അടുത്ത് വിശകലനം ചെയ്യാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. വരാനിരിക്കുന്നവരെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മുഖ്യമായും രണ്ട് രീതിയിലാണ് ഇസ്രായേലിൽ ശക്തി പ്രാപിച്ചത് അഥവാ നിലവിലിരുന്നത്. ദൈവം തന്നെ നേരിട്ട് തൻ്റെ ജനത്തെ നയിക്കും, ദൈവം തന്നെ നേരിട്ട് തൻ്റെ ജനത്തിന് വിമോചനം നൽകും എന്നൊരു പ്രതീക്ഷ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. സകല ആധിപത്യങ്ങളെയും ശത്രുക്കളെയും ഉന്മൂലനം ചെയ്ത് ദൈവം തന്നെ നേരിട്ട് ചരിത്രത്തിൽ ഇടപെട്ട് ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കും എന്ന പ്രതീക്ഷ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇസ്രായേൽക്കാർ ഈ പ്രതീക്ഷകൾ കാത്തുസൂക്ഷിച്ചിരുന്നത്. ദൈവം വിധിയാളനായിട്ട് കടന്നുവരും, ഈ ഭൂമിയിൽ നിന്ന് അധർമ്മം ഇല്ലാതാക്കും, ഇസ്രായേലിൻ്റെ ശത്രുക്കളെ മുഴുവനും നശിപ്പിക്കും, അവസാനം ഇസ്രായേലിന് ദൈവം തന്നെ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. വരാനിരിക്കുന്നവൻ ദൈവം തന്നെയാണ്. ഈ കാഴ്ചപ്പാടിൽ കർത്താവ് വരുന്ന വിധിയാളനായിട്ടാണ് അവൻ വന്ന് വിധി നടത്തുകയും അധർമ്മികളെ ഉന്മൂലനം ചെയ്യുകയും ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു യേശുവിൻ്റെ കാലത്ത്. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം ഈ പ്രതീക്ഷയ്ക്ക് ഒരു സൂചന നൽകുന്നുണ്ട്. 3-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ: ഇതാ, എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ ആർക്കു കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവിപുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്നപോലെ ശുദ്ധീകരിക്കും. ദൈവം വിധിയാളനായി വരും, ജനത്തെ ശുദ്ധീകരിക്കും, ജനത്തിന് രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കും എന്ന ഒരു പ്രതീക്ഷ ഇസ്രായേൽ നിലവിലിരുന്നു. ബൈബിൾ എന്നതിനേക്കാൾ കൂടുതൽ ബൈബിളായി അംഗീകരിക്കപ്പെടാത്ത അപ്രാമാണിക ഗ്രന്ഥങ്ങളിലാണ് ഈ പ്രതീക്ഷ കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. BC 1-ാം നൂറ്റാണ്ടിലും AD 1-ാം നൂറ്റാണ്ടിലും രൂപം കൊണ്ട അനേകം അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ ഈ ഭാവി ഭരണത്തിൻ്റെ വ്യക്തമായ ചിത്രങ്ങൾ വരച്ചു കാട്ടുന്നുണ്ട്. ആധികാരികമായി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എങ്കിലും അന്നത്തെ ജനത്തിൻ്റെ വിശ്വാസങ്ങളും പ്രതീക്ഷകളും മനസ്സിലാക്കാനായിട്ട് ഈ ഗ്രന്ഥങ്ങൾ സഹായിക്കും. ഇസ്രായേലിന് ദൈവം ഭരണം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മറ്റു ജനതകളെയെല്ലാം ഉന്മൂലനം ചെയ്യുമെന്നും അതിക്രൂരമായ വിധത്തിൽ നശിപ്പിക്കുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷകളാണ് ഈ അപ്രാമാണിക ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു ഭാഗം ജനങ്ങൾ വിഭാഗം ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ദൈവം തന്നെ വരും, ദൈവം തന്നെ വിധിയാളനായി വരും, ഇസ്രായേലിന് അവിടുന്ന് രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കും. പക്ഷേ ദൈവം നേരിട്ട് വരുന്നു എന്നതിനേക്കാൾ കൂടുതൽ ദൈവം ഒരു ഏജൻറ്റിലൂടെ, ഒരു വ്യക്തിയിലൂടെ തൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കും എന്ന പ്രതീക്ഷയ്ക്കാണ് ഇസ്രായേലിൽ കൂടുതൽ ആഴവും പരപ്പും ഉണ്ടായിരുന്നത്. ദൈവം ഒരു രക്ഷകനെ അയക്കും, വരാനിരിക്കുന്നവൻ ദൈവം തന്നെയല്ല, വരാനിരിക്കുന്നവൻ ദൈവമായിരിക്കുന്ന രക്ഷകനാണ് എന്ന കാഴ്ചപ്പാട് കൂടുതൽ വ്യാപകമായിരുന്നു. ഇനി ഈ രക്ഷകനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ രണ്ട് വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ യോഹന്നാനോട് ഫരീസേയ സമൂഹം ചോദിച്ച ചോദ്യം നമ്മൾ കഴിഞ്ഞ തവണ കണ്ടായിരുന്നു. ഇസ്രായേൽ അധികാരികൾ യോഹന്നാനെ ചോദ്യം ചെയ്യാനായി ഫരീസേയ നേതാക്കന്മാരെ അയച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 19-22 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മളത് കാണും: നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറൂസലമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല, അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു: എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല, അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു: എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. 3 ചോദ്യങ്ങൾ: നീ ആരാണ്? ഞാൻ ക്രിസ്തുവല്ല എന്ന് യോഹന്നാൻ തള്ളി പറയുന്നു. നീ ഏലിയായാണോ? അല്ല. നീ പ്രവാചകനാണോ? അല്ല. ക്രിസ്തു, ഏലിയ, പ്രവാചകൻ. ഏലിയായും പ്രവാചകനും ഒരേ ശൈലിയിൽ പോകുന്നതാണ്, പക്ഷേ വ്യത്യാസമുണ്ട്, നമ്മളത് വിശദമായിട്ട് കാണുന്നതാവും. അപ്പോൾ വ്യക്തമായ രണ്ട് ശാഖകളാണ് ഈ പ്രതീക്ഷകൾ എടുക്കുന്നത്. ഒന്ന് ക്രിസ്തു, രണ്ട് പ്രവാചകൻ. ഈ ഓരോന്നിനെക്കുറിച്ചും അല്പം കൂടി വ്യക്തമായി നമ്മൾ കാണേണ്ടതുണ്ട്. ക്രിസ്തു എന്ന കാഴ്ചപ്പാട് തന്നെ ആദ്യമേ നമ്മൾ വിശകലനം ചെയ്യുക. ക്രിസ്തോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്രിസ്തു എന്ന പദം നമ്മൾ രൂപപ്പെടുത്തുന്നത്. മിശിഹ എന്ന് ഹെബ്രായ ഭാഷയിൽ പറയും. മിഷഹ്, അഭിഷേകം ചെയ്യുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അഭിഷിക്തൻ എന്നാണ് അക്ഷരാർത്ഥത്തിൽ അത് വിവർത്തനം ചെയ്യേണ്ടത്. അപ്പോൾ ക്രിസ്തു എന്നാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനെന്നാണ്. അപ്പോൾ ആരാണ് ഈ ക്രിസ്തു? എന്ത് ആണ് ഈ അഭിഷേകം? എന്തടിസ്ഥാനത്തിലാണ് ക്രിസ്തുവിനെക്കുറിച്ച് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്? ഇതാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. അഭിഷേകം പ്രധാനമായും രണ്ടു തരത്തിലാണ് ഇസ്രായേലിലുണ്ടായിരുന്നത്. രണ്ടു തരം വ്യക്തികളാണ് അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നത്. അധികമായി നമ്മൾ കാണുന്നത് പുരോഹിത അഭിഷേകമാണ്. അഹറോനെ പുരോഹിതനായി മോശയാണ് അഭിഷേകം ചെയ്തത്. അഹറോൻ്റെ മക്കളെല്ലാം പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. തലയിൽ തൈലം പൂശിക്കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ അഭിഷിക്തൻ എന്ന പദത്തിന് പുരോഹിതൻ എന്നർത്ഥമുണ്ടാകാം, അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതൻ. പക്ഷേ ഒരു ടെക്നിക്കൽ ടേം എന്ന രീതിയിൽ അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ പുരോഹിതൻ എന്നല്ല മുഖ്യമായും ബൈബിൾ അർത്ഥമാക്കുന്നത്. മറ്റൊരു അഭിഷേകത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അത് രാജകീയ അഭിഷേകമാണ്. ഒരാൾ രാജാവാകുന്നത് ഇസ്രായേലിൽ അഭിഷേകം വഴിയാണ്. ആദ്യമായി രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടത് സാവൂൾ ആണ്. സാമുവേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിന് ശേഷം രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടത് ദാവീദാണ്. ദാവീദിന് ശേഷം സോളമനും രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. പുരോഹിതൻ അഥവാ പ്രവാചകൻ ഒരു വ്യക്തിയുടെ തലയിൽ തൈലം പൂശിക്കൊണ്ട് അഥവാ തൈലം ഒഴിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യുകയാണ് ആ വ്യക്തിയെ രാജാവാക്കാനായി. ഇങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തി അഭിഷിക്തൻ. അപ്പോൾ ഇസ്രായേലിൽ അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ മുഖ്യമായും മുന്നിൽ കാണുന്നത് ഒരു രാജകീയ അഭിഷേകം സ്വീകരിച്ച വ്യക്തിയാണ്. ഇസ്രായേൽ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചിരുന്നു. ഇത് വേണം ഇതിന് അർത്ഥമാക്കാൻ. നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന വ്യക്തിയുടെയും കേൾക്കുന്ന ആളുകളുടെയും മനസ്സിൽ ഉരുത്തിരിയുന്ന ചിത്രം അഭിഷേകം ചെയ്യപ്പെട്ട രാജാവിൻ്റെതാണ്. ദാവീദിനെ പോലെ ഒരു രാജാവ്, അഭിഷിക്തൻ, ദാവീദിൻ്റെ പുത്രൻ എന്നത് ഒരേ അർത്ഥത്തിലാണ് ബൈബിളിൽ ഉപയോഗിക്കുക. ഈ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്ന ചില പ്രവചനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം നാഥാൻ പ്രവാചകൻ വഴി ദൈവം ദാവീദിനോട് അരുളി ചെയ്യുന്ന പ്രവചനമാണ്. അത് സാമുവേലിൻ്റെ രണ്ടാം പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വരാനിരിക്കുന്ന രക്ഷകനെ അഥവാ വരാനിരിക്കുന്ന രാജാവിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വ്യക്തവുമായ പ്രവചനം ഇതാണ്. പി ഒ സി ബൈബിളിൽ നാഥാൻ്റെ പ്രവചനം എന്ന ശീർഷകത്തിൽ സാമുവേലിൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രസക്തമായ ഭാഗം മാത്രം വായിക്കട്ടെ. 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് നിനക്കും ഞാൻ ശാന്തി നൽകും, നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്കൊരാലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. 16-ാമത്തെ വാക്യത്തിൽ, നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഇതാണ് മിശിഹായെ അഥവാ ക്രിസ്തുവിനെ സംബന്ധിച്ച ബൈബിൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം. ദാവീദ് ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. വലിയ കൊട്ടാരങ്ങൾ പണിത ദാവീദ്, രാജ്യം പിടിച്ചടക്കി മഹാരാജാവായി തീർന്ന ദാവീദ്, ദൈവത്തിൻ്റെ പേടകം ഒരു കൂടാരത്തിൽ ഇരിക്കുന്നതിൽ അതൃപ്തനായി ദുഃഖിതനായി ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹം നാഥാൻ പ്രവാചകൻ അറിയിച്ചു. നാഥാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ അന്നു രാത്രി ദൈവത്തിൻ്റെ അരുളപ്പാട് നാഥാനുണ്ടായി. ആ അരുളപ്പാടാണ് നാഥാൻ ഒരു പ്രവചനമായി ദാവീദിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദൈവം തന്നെ ദാവീദിന് വേണ്ടി ഒരു ഭവനം പണിയും. ഇതാണ് പ്രവചനം. ദൈവത്തിന് വേണ്ടി ഭവനം പണിയാൻ ദാവീദ് ആഗ്രഹിച്ചു. പക്ഷേ ദൈവം ദാവീദിനോട് പറയും, നീ എനിക്ക് വേണ്ടി ഭവനം പണിയുകയല്ല, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും. ഭവനം എന്ന വാക്കിന് രണ്ട് അർത്ഥങ്ങൾ, രണ്ട് ധ്വനികൾ ഇവിടെ കാണാം. ദാവീദ് ആഗ്രഹിച്ചത് ഭൗതികമായ ഒരു ആലയം പണിയാനാണ്, ദേവാലയം. പക്ഷേ ദൈവം നൽകുന്നത് ഒരു അഭൗമികമായ ഒരു വംശപരമ്പരയെ തന്നെയാണ്. ഒരു കുടുംബമാണ് ദൈവം ദാവീദിന് വേണ്ടി നൽകാൻ പോകുന്നത്. അത് രാജകീയ വംശമായിരിക്കും. ഞാൻ നിന്നെ ഒരു വംശമായി അഥവാ ഭവനമായി വളർത്തും. നിന്നിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന നിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരുവനായിരിക്കും നിനക്ക് ശേഷം രാജാവാവുക. അപ്പോൾ ദാവീദിൻ്റെ സിംഹാസനത്തിൽ നിരന്തരം ഉപവിഷ്ടനാകുന്ന എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരിക്കും, അഥവാ രാജാക്കന്മാരുടെ ഒരു പരമ്പര തന്നെ ദാവീദിൻ്റെ വംശത്തിലുണ്ടായിരിക്കും. ഇതാണ് പ്രവചനത്തിൻ്റെ ആദ്യത്തെ അർത്ഥം. നമുക്കറിയാം പ്രവചനങ്ങൾക്ക് പല അർത്ഥതലങ്ങളുണ്ട്. നേരിട്ട് കേൾക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവുന്നതും പ്രസക്തവുമായൊരു തലമുണ്ട്. ഇവിടെ ദാവീദിനെ സംബന്ധിച്ചോളം ദാവീദിന് മനസ്സിലാവുന്നത് ദാവീദിൻ്റെ മകൻ സിംഹാസനത്തിലുണ്ടായിരിക്കും, ഒരു മകൻ മരിക്കുമ്പോൾ അവൻ്റെ മകൻ്റെ ജെറൂസലത്ത് ദാവീദിന് സിംഹാസനത്തിൽ രാജാവായി ഉപവിഷ്ടനായിരിക്കും. അപ്പോൾ ദാവീദിൻ്റെ രാജവംശം നിരന്തരമായി നിലനിൽക്കും. ഇതാണ് ദാവീദിന് മനസ്സിലാകുന്ന ആദ്യത്തെ തലം. പക്ഷേ ഇതിന് മറ്റൊരർത്ഥതലം കൂടിയുണ്ട്. എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച്, എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജാവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ദാവീദിൻ്റെ പുത്രൻ മിശിഹ എന്ന് പറയുമ്പോൾ ഇസ്രായേൽക്കാരുടെ മനസ്സിൽ രൂപപ്പെടുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ രാജാവിനെക്കുറിച്ചാണ്. ഈ പ്രവചനം കൂടുതൽ പ്രസക്തമായി തീരുന്നത് BC 587 ശേഷം. BC 587 നബുക്കദ്നേസറിൻ്റെ സൈന്യം ജെറൂസലം നശിപ്പിക്കുകയും രാജാവിനെ തടവുകാരനായി കൊണ്ടുപോവുകയും ഇസ്രായേൽ തന്നെ പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രവചനം കൂടുതൽ അർത്ഥവത്തായി തീർന്നു. 587 ശേഷം ഇസ്രായേലിൽ ഒരു രാജാവ് ഉണ്ടായില്ല. ചുരുക്കം കാലത്തേക്ക് മക്കബായരുടെ ഒരു രാജവംശം പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും അത് ദാവീദിൻ്റെ വംശമായിരുന്നില്ല, രാജ്യത്വം സ്ഥിരവുമായിരുന്നില്ല. അതുകൊണ്ട് 587 ശേഷം ഇസ്രായേൽക്കാരെ അവരുടെ പ്രതീക്ഷകളെ ഊട്ടി ഉണർത്തി കാത്തുപാലിച്ചത് ഈ പ്രവചനമാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും ഉപവിഷ്ടനാകുന്ന ഒരു രാജാവുരം. ഇപ്പോഴും നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ദാവീദിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ നീ എന്നാണ്, അഥവാ ദാവീദിനെപ്പോലെ ഒരു രാജാവാണോ നീ എന്നാണ് സ്നാപകനോട് ചോദിക്കുന്നത്. സ്നാപകനതല്ല എന്ന് പറയുന്നത്. ഇപ്പോഴ് ക്രിസ്തു എന്ന പ്രതീക്ഷ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശ അടിസ്ഥാനമിടുന്നത് ഇവിടെയാണ്. ഇതിനു മുമ്പ് തന്നെ അബ്രാഹത്തിന് നൽകുന്ന വിളി മുതൽ ഇപ്രകാരം രാജ്യത്വത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ടാവും. അബ്രാഹത്തിന് സന്തതികളിൽ നിന്ന് അന്ന് രാജാക്കന്മാരുണ്ടാകും എന്ന പ്രവചനമുണ്ട്. അതുപോലെ തന്നെ യാക്കോബ് തൻ്റെ മക്കൾക്ക് നൽകുന്ന എന്ന ആശീർവാദത്തിൽ യൂദായിൽ നിന്ന് രാജാവ് വരും എന്ന പ്രവചനം ഉൾക്കൊള്ളുന്നുണ്ട്. ഇസ്രായേലിനെ ശപിക്കാനായി മോവാബ് രാജാവായ ബാലാക്ക് ബാലാം എന്ന പ്രവാചകനെ വിളിച്ചു വരുത്തി അവൻ ശപിക്കുന്നതിന് പകരം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രവചനമുണ്ട്. അത് സംഖ്യാപുസ്തകം 24:17 വാക്യത്തിൽ കാണും. ഞാനവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല, ഞാനവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർക്കും, ക്ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇസ്രായേലിൽ നിന്നൊരു രാജാവ് വരും എന്ന പ്രതീക്ഷ അബ്രാഹത്തിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് കാത്തു സൂക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷ ഫലമണിയുന്നത് ദാവീദിൽ. പക്ഷേ ദാവീദിൻ്റെ വംശം അന്യം നിന്നു പോവുകയാണ് BC 587. പക്ഷേ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല. പ്രവാചകന്മാർ ഈ പ്രതീക്ഷകൾക്ക് വീണ്ടും ഉണർവേകി. യേശയ്യ പ്രവാചകനിലൂടെയാണ് വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായി നമ്മൾ കാണുന്നത്. 7-ാമത്തെ അധ്യായത്തിലും 9-ാമത്തെ അധ്യായത്തിലും പിന്നീട് 11-ാമത്തെ അധ്യായത്തിലുമൊക്കെ ഈ വരാനിരിക്കുന്ന രാജാവിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, പ്രവചനങ്ങൾ ധാരാളം കാണും. ഒരു ഉദാഹരണം മാത്രം എടുത്തു കാണിക്കട്ടെ. യേശയ്യയുടെ പുസ്തകം 9:2-6 വാക്യങ്ങൾ. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദയം ചെയ്തു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദകൻ്റെ വടിയും മിതിയാൻ്റെ നാളിരുന്ന പോലെ അങ്ങ് തകർത്തു കളഞ്ഞു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അപ്പോൾ വരാനിരിക്കുന്ന രാജാവ് ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് ജനിക്കുന്ന രാജാവായിരിക്കും എന്ന് യേശയ്യ അനേകം തവണ ആവർത്തിച്ചു പറയുന്നുണ്ട്. യേശയ്യയെ പോലെ മറ്റു പ്രവാചകന്മാരും. ഉദാഹരണത്തിന് ആമോസിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നമ്മളിപ്രകാരം കാണും. 9:11 അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തുന്ന പോലെ പണിതുയർത്തും. അപ്പോൾ ദാവീദിൻ്റെ കൂടാരത്തെ ഉയർത്തുക, ദാവീദിൻ്റെ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുക ദൈവത്തിൻ്റെ പദ്ധതിയായി ആമോസ് പ്രവാചകൻ കണ്ടു. മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 5:2 ഇപ്രകാരമാണ് പറയുന്നത്: ബേത്ലഹേം എഫ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായതിൽ നിന്ന് പുറപ്പെടും. ഇപ്പോൾ യൂദായിലെ ബേത്ലഹേമിൽ നിന്നാണ് രാജാവ് വരാൻ പോകുന്നത് എന്ന പ്രതീക്ഷ വളരെ വ്യക്തമായി മിക്കായിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഈ പ്രവചനത്തിൻ്റെ മറ്റൊരു കൂടുതൽ ആഴമേറിയ വ്യക്തത ലഭിക്കുന്നത് സഖറിയ പ്രവാചകനിലാണ്. സഖറിയായുടെ പുസ്തകം 9:9 നമ്മൾ ഇപ്രകാരം കാണും: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറൂസലം പുത്രി ആർപ്പു വിളിക്കുക. ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. അപ്പോൾ വരാനിരിക്കുന്ന രാജാവിനെക്കുറിച്ച് ധാരാളം പ്രതീക്ഷകൾ പ്രവചനങ്ങളിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ വ്യക്തി വരുമ്പോൾ ചെയ്യുക? വരാനിരിക്കുന്ന ക്രിസ്തു മിശിഹ അഥവാ രാജാവ് വരുമ്പോൾ ചെയ്യുന്നത് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുകയാണ്. ദാവീദ് എപ്രകാരം ഫിലിസ്തീനിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിച്ച് ഇസ്രായേൽ സാമ്രാജ്യം പുനഃസ്ഥാപിച്ചുവോ, അതുപോലെ ദാവീദിൻ്റെ പുത്രനായ മിശിഹ ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കും. ഇതായിരുന്നു അവരുടെ പ്രതീക്ഷ. അപ്പോഴ് യോദ്ധാവായിരിക്കും മിശിഹ, ദാവീദിനെ പോലെ യുദ്ധം ചെയ്യുന്നവരായിരിക്കും. ദൈവത്തിൻ്റെ ശക്തിയോടെ യുദ്ധം ചെയ്യുന്ന മിശിഹ ഇസ്രായേലിൻ്റെ എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തി ഇസ്രായേലിനൊരു സാമ്രാജ്യം സ്ഥാപിച്ചു കൊടുക്കും. ഇപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുന്ന രാജാവ് യാഥാർത്ഥ്യമാക്കും എന്നാണ് ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. ഇതിൻ്റെ സൂചന ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് നൽകുന്ന സന്ദേശത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും ഭരണം നടത്തുമെന്നൊക്കെ പറയുമ്പോൾ ഈ പ്രതീക്ഷകളാണ് എടുത്തു പറയുന്നത്. ഇപ്പോഴും ഇസ്രായേൽക്കാരുടെ പ്രതീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്, അഥവാ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ. ക്രിസ്തു ഒരു രാജ്യം സ്ഥാപിക്കുന്നവനാണ്. ആ രാജ്യത്തിന് വളരെ വ്യക്തമായ രാഷ്ട്രീയമായ തലങ്ങളുമുണ്ട്. ഇസ്രായേലിനെ ലോക അധിപത്യത്തിൻ്റെ മുഴുവൻ അധിപനാക്കി മാറ്റുക, ഇസ്രായേൽ രാജ്യത്തിലേക്ക് എല്ലാ ജനതകളെയും നയിക്കുക, ഇസ്രായേലിന് ശത്രുക്കളെ മുഴുവൻ പരാജയപ്പെടുത്തുക, അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുക, ആ രാജ്യത്തിലൂടെ എല്ലാവർക്കും രക്ഷ നൽകുക, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളാണ് യേശുവിൻ്റെ കാലത്ത് യഹൂദർ ഒരു നല്ല വിഭാഗം കാത്തു സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതായിരുന്നു യേശുവിൻ്റെ കാഴ്ചപ്പാട്? ഇപ്രകാരം ഒരു രാജാവായിട്ടാണോ യേശു കടന്നു വന്നത്? യേശുവിനെ ദാവീദിൻ്റെ പുത്രനെന്ന് ജനങ്ങളെ ഏറ്റുവിളി പറയുമ്പോൾ, നീ ക്രിസ്തുവാണെന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ, ഇതുതന്നെയാണോ അവരുദ്ദേശിച്ചത്? അഥവാ അപ്രകാരമാണ് ഉദ്ദേശിച്ചെങ്കിൽ യേശു അതിനെ അംഗീകരിക്കുകയായിരുന്നു? നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. യേശുവിനെ തെറ്റിദ്ധരിക്കാൻ വളരെയേറെ കാരണമായത് ഇപ്രകാരം പ്രതീക്ഷയായിരുന്നു എന്ന് നമ്മൾ പിന്നീട് സാവകാശം കാണുന്നതാണ്. പക്ഷേ നമുക്കറിയാം, മിശിഹ അഥവാ ക്രിസ്തു എന്ന ഒരു കാഴ്ചപ്പാട് മാത്രമല്ല വരാനിരുന്നവനെക്കുറിച്ച് ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്നത്. മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് പ്രവാചകൻ. പ്രവാചകനെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ പ്രതീക്ഷകൾ, അതിനടിസ്ഥാനമായി നിൽക്കുന്ന പ്രവചനങ്ങൾ, ആ പ്രവചനങ്ങളുടെ വ്യാഖ്യാനം, ആ പ്രവചനങ്ങൾക്ക് ഇസ്രായേൽക്കാർ നൽകിയ അർത്ഥം, അത് നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ കാണുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. കർത്താവായ യേശുവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവായ യേശുവേ, അങ്ങയെ വരാനിരുന്നവനായി രാജാവായി ഏറ്റുപറയുമ്പോൾ എന്താണ് അങ്ങ് സ്ഥാപിച്ച രാജ്യം, എന്താണ് അവിടുന്ന് കൊണ്ടുവന്ന ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ, അത് മറന്നുപോകാൻ ഞങ്ങൾക്കിടയാവാതിരിക്കട്ടെ. ഭൗതികമായൊരു രാജ്യമല്ല അങ്ങ് സ്ഥാപിച്ചത്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് അവിടുന്ന് തറപ്പിച്ചു പറയുകയുണ്ടായി. ഐഹികമല്ലാത്ത, ആത്മാവിലും സത്യത്തിലും സംസ്ഥാപിതമാകുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് ഗ്രഹിക്കാനായി ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവർ തുറന്നു തരണമേ. ഐഹികമല്ലാത്ത ദൈവരാജ്യത്തെ സ്ഥാപിക്കുന്ന രാജാവായി, ഞങ്ങളുടെ ഹൃദയങ്ങളുടെ നാഥനായി, സമൂഹത്തിൻ്റെ രക്ഷകനായി, ഞങ്ങളുടെ ലക്ഷ്യമായി ഏറ്റുപറയാൻ ഞങ്ങൾ കൃപ തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.